പ്രൈസ് ദ ലോർഡ്. ദൈവവചനവുമായി ഇവിടെ നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് അവസരം ഒരുക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ 118 സങ്കീർത്തനം 19:20 നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാവീദ് പാടിയിട്ടുള്ള സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. 19:20 വാക്യങ്ങളിൽ ഒരു പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടിയും നാം വായിക്കും. എന്താണ് പ്രാർത്ഥന? നീതിയുടെ വാതിലുകൾ എനിക്കായി തുറന്നു തരൂ, ഞാൻ അവയിൽ കൂടെ കടക്കും, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അടുത്ത വാക്യം ഈ പ്രാർത്ഥനയുടെ, യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. ഈ പ്രാർത്ഥനയും തൽക്ഷണം ലഭിച്ച മറുപടിയും നമ്മെ അനുസ്മരിപ്പിക്കുന്ന ചില വസ്തുതകളുണ്ട്. 4 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 1, നീതിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ്. നാൽക്കാലി മൃഗങ്ങൾക്കും ഇഴജാതികൾക്കും പറവജാതികൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇല്ലാത്ത ഒരു സവിശേഷത മനുഷ്യനുണ്ട്. അവൻ ദൈവ സാദൃശ്യമിക്കപ്പെട്ടവനാണ്. 2, ഒരു മനസ്സാക്ഷി അവനുണ്ട്. 3, അനശ്വരമായൊരു ആത്മാവനുണ്ട്. 4, ദൈവിക പ്രമാണം അവന് മാത്രമാണുള്ളത്. 5, മരണാനന്തരം ഒരു ന്യായവിധിയും അവന് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇതര ജീവജാലങ്ങൾക്കില്ലാത്തൊരു സവിശേഷത മനുഷ്യനിൽ കാണുന്നു, നീതിക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ്. എന്താണ് നീതി? 4:1 നാം വായിക്കുന്നത്, എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരളയണമേ. സ്വർഗസ്ഥനായി ദൈവത്തിന് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് നീതി. നീതിക്ക് വേണ്ടി ദാഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ദാഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തോടുള്ള സമത്വം, ദൈവത്തോടുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ് അവന് നഷ്ടപ്പെട്ടതോടുകൂടി അവൻ പരവശനായി തീർന്നു, ദുഃഖിതനായി തീർന്നു. ദൈവത്തോടടുത്തു വരുന്ന സമയം വരെയും അവന്റെ അന്തരംഗത്തിൽ ദാഹമുണ്ടായിരിക്കും. ലോകത്തിൽ എന്തെല്ലാം അവന് ലഭിച്ചാലും ദൈവത്തെ കൂടാതെ അവന് തൃപ്തിപ്പെടുവാൻ കഴിയുകയില്ല. അലയടിച്ചു വരുന്ന തിരമാലകളിൽപ്പെട്ട ചെറുമത്സ്യങ്ങൾ കരയ്ക്കടിഞ്ഞ് കിടക്കുമ്പോൾ വാലുകുത്തി ചാടുന്നത് സന്തോഷത്തിന്റെ പ്രകടനമല്ല, മറിച്ച് മരണവെപ്രാളമാണ്. ലോകത്തിലുള്ളത് എന്തെല്ലാം കൊടുത്താലും ആ മത്സ്യത്തിന് തൃപ്തിയില്ല എന്നോർക്കണം. ഏറ്റവും നല്ല മണിമാളികകളോ പൊൻകുടമോ മൃഷ്ടാന്ന ഭോജനമോ വിലയേറിയ സൗധങ്ങളോ അവൻ ആ മത്സ്യത്തിന് കൊടുത്താൽ തൃപ്തി വരികയില്ല. മടക്കി അതിനെ സമുദ്രത്തിൽ എത്തിക്കണം. ഇതുപോലെ ലോകത്തിൽ എന്തെല്ലാം ഒരു മനുഷ്യനുണ്ടെങ്കിലും അവന്റെ സൃഷ്ടിതാവായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാത്തിടത്തോളം കാലം മനുഷ്യന്റെ അന്തരാത്മാവിൽ സംതൃപ്തി ഉണ്ടാവുകയില്ല എന്നറിയണം. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുമെന്ന് യേശു തമ്പുരാൻ തന്റെ ഗിരിപ്രഭാഷണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നു. നീതിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം മനുഷ്യരിൽ ഉണ്ട്, അത് അവൻ അനുഗ്രഹം തന്നെയാണ്. 2, ആ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു തരൂ എന്ന് പറയുന്നതിൽ നിന്നും എങ്ങനെയോ ആ വാതിൽ അടയപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. 3, എനിക്ക് സ്വയം തുറക്കുവാൻ കഴിയുന്ന വാതിലാണെങ്കിൽ ഞാൻ മറ്റൊരാളുടെ സഹായം ആവശ്യപ്പെടുകയില്ല. പ്ലീസ് ഓപ്പൺ ദ ഡോർ, എനിക്ക് വേണ്ടി വാതിൽ തുറക്കണമേ. നിനക്ക് സ്വയം തുറക്കുവാൻ കഴിയാത്ത വാതിലാണ് നീതിയുടെ വാതിൽ. ഏറ്റവും ഒടുവിലായി ഈ വാക്യത്തിലെ ഭാഷാ പ്രയോഗം, വ്യാകരണ നിയമവും കൂടെ ശ്രദ്ധിക്കണം. നീതിയുടെ വാതിലുകൾ എന്നത് ബഹുവചന പ്രയോഗമാണ്. എന്നാൽ ഉത്തരം ലഭിച്ചപ്പോൾ യഹോവയുടെ വാതിലുകൾ എന്ന് പറയാതെ വാതിൽ ഇത് തന്നെ, വാതിലുകൾ പലതില്ല, ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിങ്കലേക്ക്. ഇങ്ങനെ സുപ്രധാനമായ 4 വസ്തുതകൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ വാക്യങ്ങൾ. ഒന്നുകൂടെ പറയാം, നീതിക്ക് വേണ്ടി ഒരു ദാഹം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. 2, ആ വാതിൽ എങ്ങനെയോ അടയപ്പെട്ടു പോയി. 3, നിനക്ക് സ്വയം തുറക്കുവാൻ കഴിയുന്ന വാതിലല്ല നീതിവാതിൽ. 4, വാതിലുകൾ പലതില്ല, ഒരൊറ്റ വാതിലേ ഉള്ളൂ. എങ്ങനെയാണ് ഈ വാതിലുകൾ അടയപ്പെട്ടത്? എങ്ങനെയാണ് ദൈവത്തിലേക്കുള്ള പ്രവേശന ദ്വാരം അടയ്ക്കപ്പെട്ടത്? മനസ്സിലാക്കണമെങ്കിൽ ആദ്യ പുസ്തകത്തിലേക്ക് വരയണം. നിങ്ങളുടെ ശ്രദ്ധ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം 24-25 വാക്യങ്ങളിലേക്ക് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു: ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ദൈവം ഇറക്കിക്കളഞ്ഞു. ആദം പാപം ചെയ്തതിന്റെ ഭന്നത ഫലമായി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ച സ്ഥലമാണ് ഏദൻ തോട്ടം. രോഗമില്ല, ദുഃഖമില്ല, ക്ഷീണമില്ല, വിയർപ്പില്ല, വിശപ്പില്ല, പിറുപിറുപ്പില്ല, പരാതിയില്ലാതെ അത്യുന്നതനായ ദൈവത്തോട് നിരന്തര സംസർഗത്തിൽ ആ ദമ്പതികൾ കഴിഞ്ഞു. എന്നാൽ പാപം ചെയ്തതോടുകൂടി അവർക്ക് അവിടെ പാർക്കുവാൻ കഴിയാതെയായി. നീതിമാനായ ദൈവം അവരെ ന്യായം വിസ്തരിച്ച് പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഏതെങ്കിലും സമയത്ത് എങ്ങനെയെങ്കിലും മടങ്ങി വരുവാൻ അവർക്ക് അനുവാദമില്ലാതെയായി. ആയതിനു വേണ്ടി പ്രത്യേക സെക്യൂരിറ്റി ഗാർഡിനെ ദൈവം അവിടെ നിയോഗിച്ചു. ആരാണവര്? അദൃശ്യ ലോകത്തിലെ മഹത്വ ജീവികളായ മാലാഖമാർ. കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി എന്ന് നാം വായിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഏദൻ തോട്ടത്തിന്റെ കിഴക്കേ കവാടത്തിൽ മിന്നിത്തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി നിൽക്കുന്ന കെരൂബുകൾ, അവർ സൂചിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യ, നിന്നെ ദൈവം സൃഷ്ടിച്ചു, തോട്ടത്തിന്റെ ഭരണസാരഥ്യം ഏൽപ്പിച്ചു, ഭൂതലത്തിന്റെ ചക്രാധിപതിയായി നിന്നെ നിയമിച്ചു. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ചതിനാൽ ഈ തോട്ടത്തിൽ ഇനി നിനക്ക് പാർക്കുവാൻ അനുവാദമില്ല. പോകൂ പുറത്ത്, അടുത്തു വന്നാൽ നിന്നെ വെട്ടിക്കളയും. ദൈവത്തിന്റെ പ്രകോപനം, ദൈവത്തിന്റെ കോപത്തെ വെളിപ്പെടുത്തുന്ന വാളുകളായിരുന്നു ഏദൻ തോട്ടത്തിന്റെ കിഴക്കേ കവാടത്തിൽ നീതിയുടെ വാതിൽ അടയപ്പെട്ടു പോയത്. എത്ര കാലങ്ങൾ അവരവിടെ നിന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സക്കരിയ പ്രവാചകന്റെ പുസ്തകം 13:7-8 വാക്യങ്ങളിൽ ഒരു പ്രവചനമുണ്ട്: വാളേ, എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക. ഈ വാളേത്, ഈ ഇടയനേത് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിലെ ഒന്നാം പുസ്തകമായ മത്തായി എഴുതിയ സുവിശേഷം 26:31 നമ്മുടെ കർത്താവ് തന്നെ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് കാണാം. യേശു തമ്പുരാൻ പെസഹായുടെ രാത്രിയിൽ കർത്താവിന്റെ മേശ സ്ഥാപിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു: ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും. അത് യാദൃശ്ചികമല്ല. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആരെഴുതി? സെക്കരിയാവ് എഴുതി. എവിടെ എഴുതി? 13:7 എഴുതി. എപ്പോഴെഴുതി? ഈ സംഭവത്തിന് 850 കൊല്ലങ്ങൾക്ക് മുൻപേ എഴുതി. വാളേ, എന്റെ ഇടയനെ വെട്ടുക എന്ന് പ്രസ്താവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. എന്റെ കൂട്ടാളിയായ പുരുഷനെന്ന് പേര് പറയുവാൻ യോഗ്യത യേശു ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കുമില്ല. നിത്യനായ ദൈവത്തിന് നിത്യനായ കൂടി ഫിലിപ്പിയ ലേഖനൻ 2 പറയുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വന്ന വ്യക്തിയാണ് ക്രിസ്തു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു എന്ന് യേശു പ്രസ്താവിച്ചു. നിത്യനായ ദൈവത്തിന്റെ നിത്യനായ കൂട്ടാളിയാണ് ക്രിസ്തു, നല്ല ഇടയനാണ് ക്രിസ്തു. എന്റെ ഇടയൻ എന്നുള്ളതിന് ഹിന്ദിയിൽ മേരാട്ടകരായേഹുയെ ചർവാഹ, അർത്ഥാൽ ഞാൻ നിയമിച്ചാക്കിയ ഇടയൻ. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ചുള്ള ഒരു പ്രാവചനിക പ്രസ്താവനയായിരുന്നു സെക്കരിയാവ് 13:7-8 വാക്യങ്ങളിൽ ഉള്ളതെന്ന് യേശു ക്രിസ്തു പ്രസ്താവിച്ചു. ഈ പ്രസ്താവനയ്ക്ക് ശേഷം യേശു അതേ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഗെതസമനായിലേക്കുള്ള യാത്ര, കവിണ്ണു വീഴുന്നു, രക്തം വിയർക്കുന്നു, യൂദായുടെ കപട ചുംബനം എല്ലാം നാം വായിക്കുന്നു. അങ്ങനെ ക്രൂശിൽ കിടക്കുമ്പോൾ അനുതപിച്ച ഒരു കള്ളനോട് യേശു പറയുന്ന വാക്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കർത്താവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് യേശു പറയുമ്പോൾ, അല്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. നോക്കൂ, പറുദീസ അടയ്ക്കപ്പെട്ടിട്ട് കൊല്ലം അനേക വർഷങ്ങൾ തന്നെ നീങ്ങിക്കഴിഞ്ഞു. ഏദൻ തോട്ടത്തിന്റെ കിഴക്കേ കവാടത്തിൽ മിന്നിത്തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെരൂബുകൾ നിൽക്കുമ്പോൾ അസ്വലായ പറുദീസ, സ്വർഗത്തിലെ തോട്ടം, സ്വർഗരാജ്യം മനുഷ്യൻ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പണ്ഡിതന്മാർ, പ്രവീണന്മാർ, പ്രഗത്ഭന്മാർ, മതകർത്താക്കൾ, ശ്രേഷ്ഠന്മാർ ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ നമുക്കിന്ന് പറുദീസയിൽ ചെന്നിരിക്കാമെന്ന് പറയുവാൻ തന്റെ ഇടമുള്ള ഒരു വ്യക്തി പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള ക്രിസ്തു അനുദപിച്ച കള്ളനോട് പറയുന്നു, ഇനിയും പറുദീസയുടെ കവാടത്തിൽ പ്രതിബന്ധമില്ല, അത് നീക്കപ്പെട്ടു, ആ വാൾ എന്റെ മേൽ വീണു. അങ്ങനെ ഗേറ്റ് തുറക്കപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീതിയുടെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറന്നു തരുവീൻ എന്നുള്ള മനുഷ്യന്റെ അപേക്ഷയുടെ ഉത്തരമാണ് ഇവിടെ കാണുന്നത്. നീതിയുടെ വാതിൽ എന്തെന്നും അതെങ്ങനെയാണ് അടയപ്പെട്ടതെന്നും അതാരാണ് തുറന്നതെന്നും ഇതിനോടൊക്കെ ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇനിയും അവിടം വരെ എത്തുവാനുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ഗതാഗത മാർഗം. എല്ലാവരും പാപം ചെയ്തവർ, ദൈവത്തിന്റെ തേജസ്സില്ലാത്തവരായി തീർന്നവരാണ്. ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ എല്ലാവരും സ്വർഗരാജ്യത്തിൽ എത്തുന്നില്ല. ആർക്കാണ് രക്ഷ? ആർക്കാണ് പറുദീസ തുറന്നു കിട്ടുന്നത്? അതിന് മറ്റൊരു വാതിലുണ്ട്. അപ്പോസ്തോല പ്രവൃത്തികൾ 14:27 നാം വായിക്കുന്നു, ജാതികൾക്ക് വേണ്ടി ക്രിസ്തു വിശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തു. അപ്പോൾ നീതിയുടെ വാതിൽ ക്രൂശിൽ തുറക്കപ്പെട്ടു എങ്കിൽ അവിടം വരെ എത്തുവാൻ മറ്റൊരു വാതിലുണ്ട്, വിശ്വാസത്തിന്റെ വാതിൽ. സകല ലോകത്തിലുമുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. അതുകൊണ്ട് സകല മനുഷ്യരും ദൈവരാജ്യത്തിൽ എത്തുന്നില്ല, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ഏദൻ തോട്ടം മുതൽ വിശ്വാസമാർഗവും കർമ്മമാർഗവും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ തേജസ്സിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ അത്തിയില കൂട്ടിത്തുന്നി അവൻ അരയാടയുണ്ടാക്കിയതായി നാം വായിക്കുന്നു. പച്ച നിറമുള്ള അത്തിയില വളരെ നന്നായി കാണപ്പെട്ടുവെങ്കിലും അതുകൊണ്ട് അവനെ നഗ്നത മറയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഉച്ച നേരമായപ്പോൾ ആ അത്തിയില കരിയിലയായി മാറി ഉണങ്ങിപ്പോയി. എന്താണ് ഇതിന്റെ അർത്ഥം? സ്നേഹിത, ദൈവം നിനക്ക് തന്നിരിക്കുന്ന തേജസ്സിന്റെ വസ്ത്രം, ജ്യോതിസ് നീ നഷ്ടപ്പെടുത്തിയാൽ കർമ്മമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, യോഗമാർഗം ഇവ കൊണ്ട് നിന്റെ ആത്മീയ നഗ്നത മറയ്ക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സായങ്കാലത്തിൽ ദൈവം തന്നെ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. മനസ്സിലാക്കണം, കിരുവുകളെ വാഹനമാക്കി പറക്കുന്നവൻ പറന്നു വരികയില്ല, ദേഷ്യത്തിൽ ഓടി വരികയില്ല. പിന്നെയോ, ഏദൻ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവൻ കേട്ടു. അതുപോലെ നമ്മുടെ കർത്താവ് വന്നത് ആ ഇൻ ദ കൂൾ ഓഫ് ദ ഡേ, വൈകുന്നേരം വെയിലാറിയപ്പോൾ കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഇടയനെ പോലെ, ഉറച്ച തറയിൽ വീണ് ഉറക്കെ കരയുന്ന ശിശുവിനെ പൊക്കിയെടുത്ത് ഉമ്മ വയ്ക്കുന്ന അമ്മയെ പോലെ, ഇതാ നമ്മുടെ ദൈവം സായങ്കാലത്തിന്റെ പ്രശാന്തതയിൽ മനുഷ്യനെ തേടി ഏദൻ തോട്ടത്തിലേക്ക് വന്നു. ആദം ഹൗവമാരെ വിളിച്ചു, അവരെ രണ്ടുപേരെ വിസ്തരിച്ചു, കുറ്റം അവർക്ക് ബോധ്യപ്പെടുത്തി. അതിനുശേഷം അവരുടെ നഗ്നത മറയ്ക്കുവാൻ ഒരു ക്രമീകരണം ചെയ്തു. എന്താണ് ആ ക്രമീകരണം എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 3:21 നാം വായിക്കുന്നു, യഹോവയായ ദൈവം ആദമനും അവന്റെ ഭാര്യയ്ക്കും തോലുകൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. എവിടെ നിന്ന് വന്നു ഈ തോല്? വെളിപ്പാട് പുസ്തകത്തിന്റെ 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാണെന്ന് വായിക്കുന്നു. അവിടെ ലോകമെന്നുള്ളതിന് കോസ്മോസ് അഥവാ ഗ്രീക്കിൽ മാനവജാതി എന്നാണ് അർത്ഥം. ഇങ്ങനെ ഇത് വായിക്കണം, മനുഷ്യജാതിയുടെ ആരംഭം മുതൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. വെളിപ്പാട് 13:8 ഉൽപ്പത്തി 3:21 തോലിന്റെ ഉടുപ്പും നാം താരതമ്യപ്പെടുത്തി ചിന്തിച്ചാൽ ഏറെക്കുറെ ഇങ്ങനെ നിഗമനത്തിലെത്താം. കൽപ്പനാ ലംഘികളായ ആദം ഹൗവമാർ ഒരു വശത്ത് നിൽക്കുന്നു, പരമപരിശുദ്ധനായ ദൈവം മറുവശത്ത് നിൽക്കുന്നു. പരിശുദ്ധ ദൈവത്തിന്റെയും പാപിയായ മനുഷ്യന്റെ ഇടയ്ക്ക് ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടുന്നു, പിടഞ്ഞു മരിക്കുന്നു. അതുവരെയും ഒരു പ്രാണിയുടെയും പ്രാണ സങ്കടം കണ്ടിട്ടില്ലാത്ത ആദം ഹൗവമാർ വിചാരിക്കുന്നു, ഞങ്ങളല്ലേ പാപം ചെയ്തവർ, ഞങ്ങളല്ലേ നിരുദ്ധ വൃക്ഷത്തിന് ഫലം ഭുജിച്ചവർ, ഈ ആട്ടിൻകുട്ടി എന്ത് ചെയ്തു? ശരി, ആദാമേ ഹൗവയേ നീ അറിയൂ, നിങ്ങളാണ് പാപം ചെയ്തവർ, നിങ്ങളാണ് കൽപ്പന ലംഘിച്ചവർ, ഈ ആട്ടിൻകുട്ടി അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തേജസ്സിന്റെ വസ്ത്രം ലഭിക്കണമെങ്കിൽ ഈ ആട്ടിൻകുട്ടി അറുക്കപ്പെടണം, അതിന്റെ രക്തം ചിന്തണം, അതിന്റെ തോൽ ഉരിഞ്ഞെടുക്കണം. അതിൽ മാത്രമേ നിങ്ങളുടെ നഗ്നത മറയ്ക്കുകയുള്ളൂ. മാത്രമല്ല, ഇതൊരു വലിയ യാഥാർത്ഥ്യത്തിന് നിഴലാണ്. 4000 കഴിയുമ്പോൾ ഒറിജിനലായിട്ടുള്ള അസലായിട്ടുള്ള ഒരു ആട്ടിൻകുട്ടി വരും, ഈ ലോകത്തിലേക്ക് വരും. അവൻ പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പാപമില്ല. നിത്യത മുതൽ നിത്യത വരെ നിർമ്മലനായി നിഷ്കളങ്കനായി യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അവനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ദാറ്റ് ടേക്കത്ത് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവകുഞ്ഞാട്. ആ കുഞ്ഞാടായവൻ മനുഷ്യജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് ക്രൂശിൽ തന്റെ പരിശുദ്ധ രക്തം ചിന്തി മരിച്ചു. ആ ക്രൂശിന്റെ അടിവാരത്തിൽ വരുന്ന വ്യക്തിക്ക് പാപമോചനത്തിന് വേണ്ടി, അവന്റെ നീതീകരണത്തിന് വേണ്ടി നീതിയുടെ വസ്ത്രം ലഭിക്കും. ഈ വസ്തുത ഏദൻ തോട്ടത്തിൽ ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ തേജസ്സിന്റെ അങ്കി നഷ്ടപ്പെട്ട മനുഷ്യന് വേണ്ടി ദൈവനീതിയുടെ വസ്ത്രം ദൈവം തന്നെ ഉണ്ടാക്കിക്കൊടുത്തു. അപ്പോൾ അത്തിയില്ല, കർമ്മമാർഗം, തോലുടുപ്പ്, വിശ്വാസമാർഗം. ഈ വസ്തുത ആദമഹൂവമാർ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ കായിന് ഹാബേലും യാഗാർപ്പണം ചെയ്യുവാൻ ദൈവസന്നിധിയിലേക്ക് വരുന്ന കാഴ്ച നിങ്ങൾ കാണുവാൻ കഴിയും. ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് ഹാബേൽ ഒരു യാഗമർപ്പിക്കുമ്പോൾ ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കായിനോ നിലത്തെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്നു, ദൈവം അതിൽ പ്രസാദിച്ചില്ല. വളരെ ചീഞ്ഞതും അളിഞ്ഞതും വൃത്തികെട്ടതുമായ വസ്തുക്കൾ കൊണ്ടുവന്നതുകൊണ്ടാവാം കായിന്റെ യാഗം അംഗീകരിക്കാത്തത് എന്ന് ചിലർക്ക് ധാരണയുണ്ട്. ഒരു കാലത്തുമല്ല. പ്രത്യുത ഹാബേൽ ഒട്ടക്കണ്ണന്റെ മാവേലേറു പോലെ ഒക്കുന്നെങ്കിലും ഒക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതുമല്ല. ഈ യാഗത്തിന് ശേഷം 4068 കൊല്ലം കഴിഞ്ഞ് എഴുതുന്ന എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റേതിലും ഉത്തമമായി യാഗം കഴിച്ചു. അവൻ കൊണ്ടുവരുമ്പോൾ അവന് വിശ്വാസമുണ്ടായിരുന്നു. കായിൻ സ്വന്തം ഇഷ്ടത്താലാണ് യാഗം കഴിച്ചത്, ഹാബേൽ അങ്ങനെയല്ല. അവൻ വിശ്വാസത്താൽ യാഗം കഴിച്ചു. ഒരാട്ടിൻകുട്ടി എടുക്കുമ്പോൾ ലോകരക്ഷിതാവായ മശിഹയെ അവൻ വിശ്വാസ കണ്ണാൽ കണ്ടു. അവൻ ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുമെന്ന് കണ്ടു. അതിന്റെ കടിഞ്ഞൂലിൽ നിന്നെടുത്തു. യേശു ക്രിസ്തു ആദ്യജാതനാണ്, സർവസൃഷ്ടിക്കും ആദ്യജാതൻ, പുനരുത്ഥാന പുത്രന്മാർ ആദ്യജാതൻ, തന്നെ പ്രസവിച്ച മറിയയ്ക്ക് ആദ്യജാതൻ. കടിഞ്ഞൂലുകളിൽ നിന്ന് മാത്രമല്ല, മേധസ്സിൽ നിന്ന് കൊണ്ടുവന്നു. നല്ല യൗവന രക്തത്തിന്റെ കൊഴുപ്പുള്ള സമയം. അങ്ങനെയല്ലേ ക്രിസ്തു മരിച്ചത്? ശൈശവത്തിന്റെ ദുർബലതയിലോ വാർദ്ധക്യത്തിന്റെ നിർബലതയിലോ അല്ല, 33.5 വയസ്സിൽ മേധസ്സുള്ള സമയം. ഏറ്റവും പരിശുദ്ധമായ രക്തം, യൗവന രക്തം ചിന്തി. അങ്ങനെ ഹാബേൽ യാഗത്തിലൂടെ വിശ്വാസത്താൽ ക്രിസ്തുവിനെ കണ്ടു. കായിനോ സ്വന്തം ഇഷ്ടപ്രകാരം യാഗം കഴിച്ചു. ശ്രദ്ധിക്കൂ, കർമ്മമാർഗം, വിശ്വാസമാർഗം ലോകോൽപത്തി മുതലുണ്ട്. അത്തിയില, കർമ്മമാർഗം, തോലുടുപ്പ്, വിശ്വാസമാർഗം. കായിന്റെ യാഗം, കർമ്മമാർഗം. ഹാബേലിന്റെ യാഗം, വിശ്വാസമാർഗം. ഇങ്ങനെ തലമുറ തലമുറയായി ഈ രണ്ട് ജാഥകൾ പോവുകയാണ്. ഒരു കൂട്ടം ആളുകൾ കർമ്മത്താൽ രക്ഷ, കർമ്മമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, യോഗമാർഗം, ഇങ്ങനെ കർമ്മത്താൽ രക്ഷ എന്ന് പറഞ്ഞ് കായിന്റെ പിന്നാലെ പോയി നിത്യ നരകത്തിലേക്ക് വീഴുമ്പോൾ, മറുവശം ഹാബേലിന്റെ പിന്നാലെ വിശ്വാസത്താൽ രക്ഷ, വിശ്വാസത്താൽ രക്ഷ, യേശുവിന്റെ രക്തത്താൽ പാപമോചനം എന്ന് പറഞ്ഞുകൊണ്ട് നിത്യജീവിങ്കിലേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പ്. പ്രിയ സ്നേഹിത, നീ ഇതിൽ കർമ്മമാർഗത്തിലാണോ വിശ്വാസമാർഗത്താലാണോ? കർമ്മമാർഗത്താൽ രക്ഷയില്ല. ജാതികൾക്ക് വേണ്ടി ദൈവം തുറന്നത് വിശ്വാസത്തിന്റെ മാർഗമാണ്. ഇനിയും 1 കൊരിന്ത്യർ 16-ാം അധ്യായം 9-ാം വാക്യത്തിൽ മറ്റൊരു വാതിലിനെ കുറിച്ച് പൗലോസ് പറയുന്നു, എനിക്ക് വലിയതും സകലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. ഏതായിരിക്കാം ആ വാതിൽ? ഒരു പേജ് മറിച്ചു ചെല്ലൂ, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ഞാൻ ത്രോവാസിൽ വന്ന കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിൽ ഘോഷിക്കുവാൻ ദൈവം ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ശ്രദ്ധിക്കൂ, പാപിക്ക് വേണ്ടി ദൈവം നീതിയുടെ വാതിൽ തുറന്നു. ആ നീതിയുടെ വാതിൽ തുറന്നാൽ അവിടെ അവൻ എന്റെ അടുക്കലേക്ക് വരുവാൻ, ഈ വാതിക്കൽ വരുവാൻ വിശ്വാസത്തിന് വാതിൽ തുറന്നു. വിശ്വാസം മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവവചന ഘോഷണത്തിന് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു. 24 മണിക്കൂറും റേഡിയോയിൽ കൂടെ, ടിവിയിൽ കൂടെ, ലോകത്തിന്റെ എല്ലാ മാധ്യമങ്ങളിലൂടെയും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാർക്ക് അതിന് അധികാരം കൊടുത്തിട്ടില്ല. അതിനുശേഷം ലോകത്തിൽ മഹത്വജീവികൾ ദൈവോദനം അനുസരിക്കുന്നവരാണ്. 103-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൂതന്മാരായുള്ളവരെ നിങ്ങൾ അവനെ വാഴ്ത്തുകയും, ഒറ്റ മിനിറ്റ് കൊണ്ട് സമസ്ത ലോകവും പോകുവാൻ, ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് 5 ഭൂഖണ്ഡങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിപ്പാൻ സ്വർഗത്തിലെ മാരാകമാർക്ക് കഴിയും. അറിവുണ്ട്, ശാരീരികമുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്. എന്നാൽ അവർക്ക് ദൈവം ഈ ചുമതല കൊടുത്തിട്ടില്ല. സ്നേഹിത, രാത്രിയുടെ യാമങ്ങളിൽ ദൂതൻ എന്നോട് വന്ന് പറയട്ടെ എന്ന് വിചാരിച്ചു നീ ഇരിക്കരുത്. അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, അനുഭവിച്ചവർ വേണം സുവിശേഷം പ്രസംഗിപ്പാൻ. ദൂതന്മാർക്ക് ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിലും അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ രക്ഷ പ്രാപിച്ചവർ, പാപമോചനം പ്രാപിച്ചവർ, മാനസാന്തരപ്പെട്ടവർ ഈ സദ്വർത്തമാനം അറിയിക്കണം. അതാണ് നിന്നെ അറിയിക്കുന്നത്. മാനസാന്തരപ്പെട്ടുകൊള്ളുക, പാപത്തെ വിട്ടകന്ന് മാനസാന്തരപ്പെട്ടുകൊള്ളുക. ദൈവം സുവിശേഷത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. ഏറെ താമസിയാതെ ഈ വാതിൽ അടയും. കൊലോസ് ലേഖനം 4:2-3 വാക്യങ്ങളിൽ പൗലോസ് സഭയോട് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, സുവിശേഷത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച നീ ഒരു വലിയ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണെന്ന് അറിയണം. ദൈവവചന കോശനത്തിന് വേണ്ടി ക്രൂസൈഡുകളിൽ, കൺവെൻഷനുകളിൽ, പരസ്യയോഗങ്ങളിൽ ദൈവദാസന്മാർ നിൽക്കുമ്പോൾ ദൈവവചനത്തിന്റെ വാതിൽ അവർക്ക് തുറന്നു കൊടുക്കുവാൻ നീ പ്രാർത്ഥിക്കേണ്ടതാണ്. മനസ്സിലാക്കൂ, ഡൈനിങ് ടേബിളിൽ വിളമ്പുന്ന ദൃഷ്ടാന ബോധനങ്ങൾ ആ പാത്രങ്ങളിലല്ല ഉണ്ടാക്കപ്പെട്ടത്. നല്ല തിളക്കമുള്ള, നല്ല സൗന്ദര്യമുള്ള, ആകർഷണമുള്ള പാത്രങ്ങളിലാണ് വിഭവ സമൃദ്ധമായ ഊണ് വിളമ്പി വെക്കുന്നത്. പക്ഷേ അത് ഉണ്ടാക്കുന്നത് അണിയറയിൽ, അടുക്കളയിൽ വളരെ വേദന അനുഭവിച്ച പാത്രങ്ങളിലാണ് അത് കുക്ക് ചെയ്തത്, പാചകം ചെയ്തത്. വളരെ കഠിനമായ തീത്താഴിൽ നിന്ന്, അതുപോലെ തന്നെ തിളച്ച വെള്ളം ഇതിനകത്ത് കുക്ക് ചെയ്തു. ആ വേദന അനുഭവിച്ച പാത്രങ്ങൾക്ക് മേശപ്പുറത്ത് വരുവാൻ കഴിയുന്നില്ല. എങ്കിലും മേശപ്പുറത്ത് ഒട്ടേറെ പാത്രങ്ങൾ ഡൈനിങ് ടേബിളിൽ ഷൈൻ ചെയ്യാൻ കാരണം അണിയറയിൽ, അടുക്കളയിൽ അതിവേദനയിൽ കൂടെ കടന്നുപോയ പാത്രങ്ങളാണ്. എന്റെ പ്രിയ സഹോദര സഹോദരി, ക്രൂസൈഡുകളിൽ, കൺവെൻഷനുകളിൽ, പരസ്യയോഗങ്ങളിൽ ദൈവവചനം ഘോഷിക്കുന്ന ധാരാളം ദൈവത്തിന്റെ ദാസന്മാർ അവിടെ പ്രശോഭിക്കുവാൻ കാരണം ഇരുട്ടുള്ള മുറികളിൽ, തങ്ങളുടെ സ്വന്തം ഭവനങ്ങളിൽ കട്ടിന്റെ താഴെ മുട്ടുകുത്തിക്കൊണ്ട് ദൈവമേ ക്രൂസൈഡിനെ അനുഗ്രഹിക്കണമേ, കൺവെൻഷനെ അനുഗ്രഹിക്കണമേ, നിന്റെ ദാസൻ ദൈവത്തിന്റെ വചനം ഘോഷിപ്പാൻ വാതിൽ തുറക്കണമേ എന്ന് പ്രസ്താവിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ പ്രാർത്ഥനയാണെന്ന് ഓർക്കണം. അങ്ങനെ വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ പ്രാർത്ഥിക്കുക. ഇയ്യോബിന്റെ പുസ്തകം 38:17 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മരണത്തിന്റെ വാതിൽ നീ കണ്ടിട്ടുണ്ടോ? അന്ധതമസിന്റെ വാതിൽ നീ അറിയുന്നുവോ? ഇനിയും മരണത്തിന്റെ വാതിലിനെ കുറിച്ച് നീ അറിഞ്ഞിരിക്കണം. ഒരു സെക്കൻഡിൽ രണ്ട് വ്യക്തികൾ വെച്ച് മരിക്കുക, ടിക് 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 എന്ന് പറയുന്ന അനുസരിച്ച് 100 ആളുകൾ ലോകത്തോട് യാത്ര പറയുന്നു. സ്നേഹിത, നീ ആ ലൈനിൽ തന്നെ നിൽക്കുന്നു. ഇന്ന് രാത്രിയിലാണോ, നാളെ പകലാണോ, നാളെ രാത്രിയാണോ നിന്റെ റോൾ കോൾ വിളിക്കുന്നത്? അറിയാൻ പാടില്ല. ഹേ മരണമേ, ഇപ്പോൾ വരരുതേ എന്ന് പറയാൻ സാധിക്കയില്ല. എന്നാൽ ഒരു സെക്കൻഡിൽ ആവറേജ് 2 വെച്ച് മരിക്കുന്നെങ്കിലും രണ്ടു വിധ മരണമേ വേദപുസ്തകത്തിലുള്ളൂ. എന്ത്? പാപത്തിൽ ജനിച്ചവൻ, പാപത്തിൽ വളർന്നവൻ, പാപത്തിൽ മരിച്ചവൻ, അവന് വേണ്ടി അധോലോകത്തിന്റെ പരദീസ തുറക്കുന്നു. മരണത്തിന്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ പാപത്തിലാണ് ജനിച്ചത്, പാപത്തിലാണ് വളർന്നതെങ്കിലും പാപപരിഹാരകനായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ വ്യക്തി അവന്റെ മുൻപിൽ മുഴങ്ങാലി മടക്കി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ ക്രിസ്തുവിനാകുന്നു, ക്രിസ്തുവിൽ മരിക്കുന്നു. ക്രിസ്തുവിൽ മരിക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നു. പോയല്ലോ എന്ന് നാം പറയുമ്പോൾ ഇവിടെ വന്നല്ലോ എന്ന് മറുലോകത്തിൽ പറയുന്നു. ഇവിടെ ആബ്സൻസർ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പ്രസൻസർ എന്ന് പറയുന്നു. ഇവിടെ ടാറ്റ ബൈ ബൈ പോയിക്കോ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ കമോൺ വെൽക്കം ടേക്ക് യുവർ സീറ്റ് എന്ന് പറയുന്നു. ഈ പ്രത്യാശ നിനക്കുണ്ടോ? നീതിയുടെ വാതിൽ തുറന്നവൻ, വിശ്വാസത്തിന്റെ വാതിൽ തുറന്നവൻ, സുവിശേഷത്തിന്റെ വാതിൽ തുറന്നവൻ, വചനത്തിന്റെ വാതിലുകൾ തുറക്കുന്നവൻ ഒരു ദിവസം മരണത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. ഇന്ന് രാത്രിയിൽ മരണത്തിന്റെ ദൂതൻ നിന്നെ പിടിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ ഹൃദയംഗമായി പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. ഇന്നും പാപത്തിന് ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികൾ ഇന്ന് ഈ വചനം കേട്ടിരിക്കുന്നുവെങ്കിൽ ഹൃദയംഗമായി അവരോട് സംസാരിക്കണമേ, നിത്യതയ്ക്ക് വേണ്ടി ഒരു ഒരുക്കണമേ, പാപങ്ങളെ പരിഹരിക്കണമേ, ഒരു ശുഭകരമായ ഗന്ധ്യത്തിന് വേണ്ടി അവർ ഒരുക്കണമേ. അവിടുന്ന് തുറന്നിരിക്കുന്ന വാതിലിലൂടെ നന്നായി യാത്ര ചെയ്ത് ശുഭതുറമുഖത്ത് എത്തുവാൻ നീ അവർക്ക് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. കേൾക്കണമേ.